السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، بهمانم الله سهودرن علي ست بشواسي علي ബഹുമാന്യ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് ഹഫിളഹുല്ലാ സകാത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ദർസിൻ്റെ രണ്ടാമത്തെ വിവർത്തനമാണ് ഈ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മജ്ലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, സകാത്ത് നിർബന്ധമാവുക നാല് ഇനങ്ങൾക്കാണ്, നാല് കാര്യങ്ങൾക്കാണ് സകാത്ത് നിർബന്ധമാവുക. ഒന്ന്, കന്നുകാലികൾക്ക്. അതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത്, ഭൂമിയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന വസ്തുക്കൾക്ക്. മൂന്നാമതായിട്ട് സ്വർണത്തിനും വെള്ളിയും. നാലാമത്തേത് കച്ചവട ചരക്കുകളാണ്. ഇതിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതേപോലെ തന്നെ കന്നുകാലികളുടെയും ഭൂമിയിൽ നിന്ന് കരസ്ഥമാക്കുന്ന കൃഷി പോലുള്ള കാര്യങ്ങളുടെയും സകാത്തിൻ്റെ ചില വിശദീകരണങ്ങൾ, എപ്പോഴാണ് സകാത്ത് നിർബന്ധമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് ഇൻഷാ അള്ളാ കച്ചവട വസ്തുക്കൾക്ക് എങ്ങനെയാണ് സകാത്ത് നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീഅത്തിൽ കച്ചവടത്തിനായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ കച്ചവട വസ്തുക്കൾക്ക് സകാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമറും അബ്ദുല്ലാഹി ബിൻ അബ്ബാസും റളിയല്ലാഹു അൻഹുമാ കച്ചവട വസ്തുക്കൾക്ക് സകാത്ത് നൽകണമെന്ന് ഫത്വ കൊടുത്തതായി ഹദീസിന്റെ കിതാബുകളിൽ, ഇബ്നു അബി ഷൈബ റഹിമഹുള്ളയുടെ മുസന്നഫ് പോലെയുള്ള ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുല്ല ആ വിഷയത്തിൽ ഉലമാക്കളുടെ ഇജ്മാ ഉദ്ധരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കച്ചവട വസ്തുക്കൾക്ക് സകാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഏത് വസ്തുക്കളാണെങ്കിലും, ഏത് വസ്തുക്കളാണെങ്കിലും കച്ചവട വസ്തുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സകാത്ത് നൽകണം. ഇപ്പൊ ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വർണമുണ്ട്, സ്വർണത്തിന്റെ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ നിസ്വാബെത്തുകയാണെങ്കിൽ, കച്ചവട ചരക്കുകളുടെ ചരക്കുകൾക്ക് നിസാബെത്തുകയാണെങ്കിൽ അതിന്റെ സകാത്ത് നൽകുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കച്ചവട വസ്തുക്കളുടെ നിസ്വാബ് എത്രയാണ്? കച്ചവട വസ്തുക്കളുടെ നിസ്വാബ് എത്രയാണ്, അതായത് എത്രയുണ്ടെങ്കിലാണ് കച്ചവട വസ്തുക്കളിൽ സകാത്ത് നിർബന്ധമാവുക? ഒരു വ്യക്തി കച്ചവടത്തിന് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ നിസ്വാബ് കണക്കാക്കപ്പെടുക സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ പൈസന്റെ കാര്യം പറഞ്ഞതുപോലെ ക്യാഷിൻ്റെ എങ്ങനെയാണ് നിസ്വാബ് കണക്കാക്കുക? ഏതാണോ സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും വില കുറവുള്ളത്, ആ ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും കുറഞ്ഞ വിലക്ക് തുല്യമായ പൈസ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സകാത്ത് നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാലത്ത് മാറി വന്നു, ഇപ്പം വെള്ളിയാണ് കുറവ്, അതുകൊണ്ട് തന്നെ ഏകദേശം 25,000 രൂപയാണ് നമ്മൾ കണക്കാക്കിയത്. അതായത് 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ തുക, ആ പൈസ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വർഷം നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ സകാത്ത് നിർബന്ധമാണെന്ന് കഴിഞ്ഞ ദർശനം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഒരു കാലത്ത് മാറി വന്നു, വെള്ളിക്ക് പൈസ കൂടുതലും സ്വർണത്തിന് പൈസ കുറവുകയും ചെയ്താൽ അവിടെ നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്? സ്വർണമാണ്. അതായത് പാവങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഉപകാരമുള്ളത് അതാണ് നമ്മൾ സകാത്തിൽ കണക്കാക്കേണ്ടത്. അപ്പോൾ കച്ചവട ചരക്കുകൾ ഒരു വ്യക്തിയുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ പണത്തിന് അല്ലെങ്കിൽ അതിന്റെ പൈസക്ക് തുല്യമായ കച്ചവട വസ്തുക്കൾ ഒരാളുടെ കയ്യിൽ ഒരു വർഷം നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ സകാത്ത് നൽകൽ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഒരു സ്ഥലത്ത് കച്ചവടം നടത്തുന്നു, അവിടെ ഇപ്പം ഏകദേശം ഒരു 26,000 അല്ലെങ്കിൽ 25,000 രൂപയാണ് ഒരു നിസ്വാബായിട്ട് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ, ഒരു വ്യക്തി അവിടെ കച്ചവടം നടത്തുമ്പോൾ അയാളുടെ കയ്യിൽ 10,000 രൂപയുടെ തുണി സാധനങ്ങളുണ്ട്, അതൊക്കെ അയാൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ 15,000 രൂപയുടെ അല്ലെങ്കിൽ 20,000 രൂപയുടെ മറ്റു ചില സാധനങ്ങളുണ്ട്. ആ തുണി മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നിസ്വാബ് പൂർത്തിയാവുന്നില്ല, മറ്റേത് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നിസ്വാബ് പൂർത്തിയാവുന്നില്ല. അപ്പോൾ അത് അവിടെ വേർതിരിച്ച് നോക്കാൻ പാടില്ല, മറിച്ച് കച്ചവട ചരക്കുകൾ എന്ന പേരിൽ മൊത്തത്തിലാണ് അത് കണക്ക് കൂട്ടേണ്ടത്. ഒരാളുടെ കയ്യിൽ കാറുണ്ട്, അതുപോലെ തന്നെ ടൈലിന്റെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ തുണിയുടെ ഷോപ്പുണ്ട്, ഡ്രസ്സിന്റെ ഷോപ്പുണ്ട്, ഇതൊക്കെ അയാൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പരസ്പരം കൂട്ടിയതിന് ശേഷം അത് നിസ്വാബ് എത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അതിന്റെ സകാത്ത് അയാൾ കൊടുക്കൽ നിർബന്ധമാവുക. അങ്ങനെ പരസ്പരം കൂട്ടിച്ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ല അതിന് ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ സ്വർണത്തിന്റെ സക്കാത്ത് നൽകേണ്ടത് സ്വർണത്തിൽ നിന്നാണ്. ഇതേപോലെ തന്നെ കച്ചവട ചരക്കുകളുടെ സക്കാത്ത് നൽകേണ്ടത് എന്താണ്? കച്ചവട ചരക്കുകളുടെ സക്കാത്ത് നൽകേണ്ടത് പൈസയാണ്. കച്ചവട ചരക്കുകളുടെ സക്കാത്ത് നൽകേണ്ടത് ക്യാഷിൽ നിന്നാണ് അത് നൽകേണ്ടത്, അതല്ലാതെ ആ വസ്തുക്കളല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം സക്കാത്ത് നൽകേണ്ടത് എത്രയാണ്? അതിന്റെ 1/40. അതിൽ നിന്ന് അദ്ദേഹം സക്കാത്ത് നൽകേണ്ടത് 2500 രൂപ നൽകണം. ആ ഒരു കണക്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതാണ് കച്ചവട ചരക്കുകളുമായി ബന്ധപ്പെട്ട സക്കാത്ത്. അടുത്ത കാര്യം പ്രിയപ്പെട്ടവരെ, സക്കാത്തും കടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. കടമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷാല്ലാ മനസ്സിലാക്കാൻ വേണ്ടി വളരെ വ്യക്തമായിട്ട് ചുരുക്കിയിട്ട് പറയാം, രണ്ട് വശങ്ങളാണ് അവിടെ. ഒന്ന് കടം വാങ്ങിയ വ്യക്തി, രണ്ട് കടം നൽകിയിരിക്കുന്ന വ്യക്തി. കടം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കടം നൽകിയിരിക്കുന്ന വ്യക്തിയും കടം വാങ്ങിയിരിക്കുന്ന വ്യക്തിയും. കടം കൊടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കടം കൊടുത്ത് 1 വർഷം കഴിഞ്ഞു. അത് ഏത് സമയം ചോദിച്ചാലും തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി, ഞാൻ ഒരാൾക്ക് ഒരു പൈസ കടം കൊടുത്തു, ആ പൈസ കൊടുത്തിട്ട് ഏകദേശം 1 വർഷം തികഞ്ഞു, എനിക്ക് ഏത് സമയം ചോദിച്ചാലും ആ പൈസ എനിക്ക് ആ കടം വാങ്ങിയ വ്യക്തി തിരിച്ചു തരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചോദിക്കാൻ എന്തോ ഒരു നാണാണ്, അല്ലെങ്കിൽ ഒരു ലജ്ജയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്തിന് കൂടി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആ സമ്പത്തിന് കൂടി കിട്ടുമെന്ന് ഉറപ്പുള്ള കടത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഫത്വ. ഇമാം അബൂ ഉബൈദ അൽ ഖാസിം ബിൻ സല്ലാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ ഒരു ഫത്വ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഒരാൾക്ക് ഒരു പൈസ കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ കടമായിട്ട് നൽകിയിട്ടുണ്ട്, അയാൾ എനിക്ക് ആ പൈസ തിരിച്ചു നൽകുന്നില്ല. കാരണം എന്താ? ഒന്നിക്കൽ അയാൾ മനഃപൂർവ്വം നൽകാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ അയാൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ കടത്തിന് കിട്ടുന്നത് വരെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കടത്തിന് കിട്ടുന്നത് വരെ, കിട്ടിയതിന് ശേഷമാണ് ആ പൈസയുടെ സക്കാത്ത് നമ്മൾ നൽകേണ്ടത്. അതാണ് കടവുമായി ബന്ധപ്പെട്ട് കടം നൽകിയ വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്. ഇനി കടം വാങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് നിർബന്ധമാണോ? അതിലും നമ്മൾ ചുരുക്കത്തിലൊന്ന് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി കടം വാങ്ങിയിട്ട് അയാളുടെ കയ്യിൽ തന്നെ ആ പൈസ വെക്കുകയാണെങ്കിൽ അയാൾക്ക് 2 ഓപ്ഷനാണ്. 1 വർഷം പൂർത്തിയായാൽ 2 ഓപ്ഷനാണ്. ഒന്നിക്കൽ ആ കടം എത്രയും പെട്ടെന്ന് അയാൾ വീട്ടിൽ തീർക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റമളാൻ മാസമായാൽ ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു, ഹാദ ഷഹ്റു സകാതികും വമൻ കാന അലൈഹി ദൈനുൻ ഫല്യുഅദ്ദി. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇത് സക്കാത്ത് നൽകേണ്ട മാസമാണ്, അതുകൊണ്ട് ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അവന്റെ കടം അവൻ വീട്ടിൽ കൊള്ളട്ടെ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇനി ഒരു വ്യക്തി കടം വീട്ടുന്നില്ല, അയാളുടെ കയ്യിൽ ആ സമ്പത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നൽകാൻ നിർബന്ധമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീകും, സക്കാത്ത് പിന്തിപ്പിക്കുക എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും ചെയ്തു വരുന്ന ഒരു മോശം കാര്യമാണ്. സക്കാത്ത് പിന്തിപ്പിക്കൽ ഷറഈയായിട്ട് ഹറാമാണ്. ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അത് സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് നൽകണം. ഒരു വർഷം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിജിരി അനുസരിച്ചാണ് ഒരു വർഷം കണക്കാക്കേണ്ടത്, അതല്ലാതെ ഇംഗ്ലീഷ് മാസം അനുസരിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സക്കാത്ത് പിന്തിപ്പിക്കൽ ഹറാമാണ്, പക്ഷെ സക്കാത്ത് നേരത്തെ കൊടുക്കലോ അത് അനുവദനീയമാണ്. ഇപ്പൊ ഒരു വ്യക്തി അടുത്ത വർഷം കൊടുക്കേണ്ട സക്കാത്ത് ഈ വർഷം കൊടുക്കുന്നു, അയാൾക്കത് അനുവദനീയമാണ്. അങ്ങനെ സക്കാത്ത് മുന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പിന്തിപ്പിക്കുന്നതാണ് ഹറാമാവുക. അതേപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, സക്കാത്ത് നൽകേണ്ടത് അതത് നാട്ടിലാണ്. ഒരു വ്യക്തി ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് സക്കാത്ത് നിർബന്ധമായാൽ അയാൾ സക്കാത്ത് നൽകേണ്ടത് അയാളുടെ നാട്ടിൽ തന്നെയാണ്. മറ്റു ചില നാടുകളിലേക്കല്ല അയാൾ ആദ്യമായിട്ട് സക്കാത്ത് നൽകേണ്ടത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിവായത്ത് കാണാം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിക്കാൻ വേണ്ടി അയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? അവിടെയുള്ള പണക്കാരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുകയും അവിടെയുള്ള പാവങ്ങൾക്ക് നൽകുകയും ചെയ്യുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു നാട്ടിൽ ഇപ്പോൾ ഫുഖറാക്കളില്ല, എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ളവരാണെങ്കിൽ അവിടെ സക്കാത്ത് പുറത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ആർക്കാണ് നമ്മൾ സകാത്ത് നൽകേണ്ടത്? സകാത്തിന്റെ അവകാശികൾ ആരാണ്? എല്ലാവർക്കും സകാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സകാത്തിന്റെ അവകാശികൾ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 60-ാമത്തെ വചനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. زكاه നിർബന്ധമാവുക 8 വിഭാഗങ്ങൾക്കാണ്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒന്നാമത്തേത് രണ്ടാമത്തേതും ഫഖീറും മിസ്കീനും. ഫഖീറും മിസ്കീനുമാണ് സകാത്ത് അർഹിക്കുന്ന ഒന്നാമത്തെ വിഭാഗം. എന്താണ് ഫഖീർ എന്ന് പറഞ്ഞാൽ? അതിലൊക്കെ പണ്ഡിതന്മാർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഹഫദഹുല്ല ദർസിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിശദീകരണമാണ് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. ഫഖീർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് മതിയാകുന്ന പൈസയുമില്ല, അയാൾ ജനങ്ങളോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൈസ ചോദിക്കുകയും ചെയ്യുന്നു, അതാണ് ഫഖീർ എന്ന് പറയുക. മിസ്കിൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സാമ്പത്തികമായിട്ട് മതിയാവുന്ന പൈസയില്ല, പക്ഷേ ലജ്ജ കാരണം ആരോടും അയാൾ ചോദിക്കുന്നില്ല. അതാണ് ഫഖീറും മിസ്കിനും തമ്മിലുള്ള വ്യത്യാസമെന്ന് മുജാഹിദ് ഇബ്നു ജബർ, അതേപോലെ തന്നെ ഇമാം സുഹ്രി എന്ന താബിഈ പണ്ഡിതന്മാർ പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇബ്നു ജരീർ ത്വബരി റഹിമഹുള്ളയുടെ വാക്കായിട്ടും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഫഖീറിനും മിസ്കീനും സകാത്ത് നൽകപ്പെടണം. ആരാണ് ഫഖീർ? ഒരു വ്യക്തിക്ക് ഫഖീറും മിസ്കീനും രണ്ടാൾക്കാർക്കും സാമ്പത്തികമായിട്ട് ശേഷിയില്ല, പക്ഷേ ഫഖീർ ആൾക്കാരോട് ചോദിക്കുന്നു, മിസ്കിൻ എന്ന് പറഞ്ഞാൽ ആരോടും അയാൾ ചോദിക്കുന്നില്ല. അതാണ് ഒരു വേർതിരിവ്. അവർക്ക് എന്ത് ചെയ്യാം? സകാത്ത് നൽകാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത എല്ലാവർക്കും നൽകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഉബൈദുല്ലാഹി ഇബ്നു അദീ ഇബ്നു ഖിയാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം നസാഇ റഹിമഹുല്ലാ പറയുന്നു, ഉദ്ധരിക്കുന്നു, ലാ ഹല്ല ഫീഹാ ലിഗനിയ്യിൻ വലാ ലിഖവിയ്യിൻ മുക്തസബ്. സമ്പാദിക്കാൻ ശേഷിയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ സമ്പന്നനായ വ്യക്തികളോ അത്തരക്കാർക്ക് സകാത്ത് നൽകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് ശേഷി ഉണ്ടാവില്ല, പക്ഷേ സമ്പാദിക്കാൻ അയാൾക്ക് കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം, വലാലി ഖവിയിൻ മുക്തസിൻ, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സകാത്ത് നൽകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില ആൾക്കാരൊക്കെ സാമ്പത്തികമായിട്ട് അവർക്ക് ശേഷി ഉണ്ടാവില്ല, പക്ഷെ നല്ല ആരോഗ്യവും കഴിവും അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അവർക്കുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സകാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് തീരെ ശേഷിയില്ല, ഫഖീറാണ് അല്ലെങ്കിൽ മിസ്കീനാണ്, അങ്ങനെയുള്ള വ്യക്തിക്ക് പണിയെടുക്കാനുള്ള ചില ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി സകാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒന്നും സാമ്പത്തികമായിട്ട് ശേഷിയില്ല, പക്ഷെ അയാൾക്ക് ചെറിയ ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ ആ ആരോഗ്യം വെച്ചുകൊണ്ട് അയാൾക്ക് പണിയെടുക്കാൻ എന്തെങ്കിലും വസ്തുക്കൾ വേണം, ഒന്നിക്കൽ എന്തെങ്കിലും ഒരു ചെറിയ വാഹനം വേണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പണിയായുധങ്ങൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സകാത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് നൽകുന്നതിൽ തെറ്റില്ല. അതേപോലെ തന്നെ സകാത്ത് അനുവദിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് അൽ ആമിലീന അലൈഹ. ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ സകാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന വ്യക്തികളുണ്ട്. അവർ ഓരോ ആൾക്കാരുടെ അരികിലേക്ക് പോവുകയും അവരിൽ നിന്ന് സകാത്ത് പിരിക്കുകയും ചെയ്യും. അത്തരക്കാർക്ക് എന്ത് ചെയ്യാം? സകാത്ത് നൽകാം. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിക ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന വ്യക്തികളായിരിക്കണം. അതല്ലാതെ ഇന്ന് ചില സംഘടനകൾ സകാത്ത് പിരിക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കും, എന്നിട്ട് അയാൾക്ക് ആമിലീൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ, സകാത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സകാത്ത് നൽകും. അതൊരിക്കലും അനുവദനീയമല്ല. അതേപോലെ തന്നെ ചില ആൾക്കാരെ സ്വന്തമായിട്ട് പിരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ കീഴിൽ അവർ തന്നെ ജനങ്ങളുടെ അരികിൽ നിന്ന് സകാത്ത് പിരിക്കുകയും അതിൽ നിന്നൊരു വിഹിതം അവരെടുക്കുകയും ചെയ്യും, അതൊന്നും അനുവദനീയമല്ല. മറിച്ച് ഇവിടെ അനുവദിക്കപ്പെടുക ഇസ്ലാമിക ഭരണാധികാരികളോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന വ്യക്തികളോ ഏൽപ്പിക്കുന്ന സകാത്ത് പിരിക്കുന്നവർക്കാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കുക. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, വൽ മുഅല്ലഫതി ഖുലൂബുഹും, സകാത്ത് അർഹിക്കുന്ന നാലാമത്തെ വിഭാഗം എന്നുള്ളത് ആരാണ്? ഇസ്ലാം സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഫിര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? സകാത്ത് കൊടുക്കാം. ഒരു വ്യക്തി കാഫിറാണ്, അയാൾ ഇസ്ലാം സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സകാത്തിന്റെ സമ്പത്ത് നൽകുന്നതിൽ തെറ്റില്ല. അതേപോലെ തന്നെ ഈമാൻ ബലഹീനമായ വ്യക്തികൾക്കും സകാത്ത് നൽകുന്നതിൽ തെറ്റില്ല. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഫിർ റിഖാബ്, റിഖാബിനും എന്ത് ചെയ്യാം? സകാത്ത് നൽകാം. റിഖാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമയാണ്. തന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകാൻ ഇപ്പം ഉടമസ്ഥനുമായി ഒരു കരാറുണ്ടാക്കി, ഇത്ര പൈസ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള അടിമകൾക്ക് സക്കാത്ത് കൊടുക്കാം. അവരുടെ ശരീരത്തിനെ മോചിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി സക്കാത്ത് നൽകാൻ അനുവദനീയമാണ്. വൽഗാരിമീൻ, വൽഗാരിമീൻ, അനുവദിക്കപ്പെട്ട രീതിയിൽ കടം വാങ്ങിയ വ്യക്തികൾക്ക് കടം വീട്ടാൻ വേണ്ടി പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കടം വീട്ടാൻ വേണ്ടിയും എന്ത് ചെയ്യാം? സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഏഴാമത്തെ വിഭാഗം ആരാണ്? വഫീ സബീലില്ലാഹ്, വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വ്യക്തികൾക്കും എന്ത് ചെയ്യാം? സക്കാത്ത് നൽകാം. എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വ്യക്തികൾ കൊണ്ടുള്ള ഉദ്ദേശം? മുജാഹിദ്, പോരാട്ടം നടത്തുന്ന, ജിഹാദ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് നൽകാം. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം മുജാഹിദാണ്, പോരാളിയാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ഉലമാക്കൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയായ അഭിപ്രായമല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം ഫീ സബീലില്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ജിഹാദിന് വേണ്ടി, ഇസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന, ഭരണകൂടത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മുജാഹിദീങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ജിഹാദ് ചെയ്യുന്ന ചില ആൾക്കാർക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലുള്ള ഭരണകൂടങ്ങളിൽ ഇവിടെ ജിഹാദ് ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്. അവർ പല സ്ഥലങ്ങളിലും അതിർത്തികളിലും ഒക്കെ ഷിയാക്കളായിട്ടും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. അവർക്ക് സക്കാത്തിന്റെ വിഹിതം നൽകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവർക്ക് ഭരണകൂടം നിശ്ചയിക്കുന്ന ഒരു ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കല്ല സക്കാത്ത് നൽകപ്പെടേണ്ടത്. അതല്ലാതെ ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന പോരാളികൾക്കാണ് സക്കാത്തിന്റെ വിഹിതം അനുവദനീയമാവുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ്, മസാജിദുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മുസ്ഹഫുകൾ വാങ്ങാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മയ്യത്തിന്റെ കഫൻ വാങ്ങാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മയ്യത്തിന് വന്നിരിക്കുന്ന കടം വീട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ വളരെയധികം ആൾക്കാർ മസ്ജിദുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാറുണ്ട്. അതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് സക്കാത്തിന്റെ വിഭാഗം പറഞ്ഞത് ആരെയാണ്? വബിനിസ് സബീൽ, യാത്രക്കാരനും സക്കാത്ത് നൽകാം. എങ്ങനെയുള്ള യാത്രക്കാരനായിരിക്കണം? ഒരു വ്യക്തി യാത്ര ചെയ്തു, അയാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി പൈസ ഇല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് സക്കാത്തിന്റെ വിഹിതം നൽകാം. ഒരു വ്യക്തി വീട്ടിലാണ് ഉള്ളത്, അയാൾക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ പറ്റുമോ? യാത്രക്കാരായതിന്റെ പേരിൽ ഇല്ല. അയാൾ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ അതിന്റെ പേരിൽ അയാൾക്ക് സക്കാത്ത് എടുക്കാം. അതല്ലാതെ യാത്രക്കാരനായതിന്റെ പേരിൽ സക്കാത്ത് അനുവദിക്കപ്പെടുക എപ്പോഴാണ്? ഒരു വ്യക്തി യാത്ര ചെയ്തു തിരിച്ചു വരാൻ അയാൾക്ക് കഴിവില്ല, അങ്ങനെയാണെങ്കിലാണ് യാത്രക്കാരനായതിന്റെ പേരിൽ അയാൾക്ക് സക്കാത്ത് അനുവദിക്കപ്പെടുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സക്കാത്ത് നൽകൽ ഹറാമാണ്. പ്രവാചകന്റെ കുടുംബത്തിന് സക്കാത്ത് നൽകാൻ പാടില്ല. ആലു അഖീൽ ആണെങ്കിലും, ആലു അബ്ബാസ് ആണെങ്കിലും, ആലു ജഅഫർ ആണെങ്കിലും, ആലു അലി ആണെങ്കിലും റളിയല്ലാഹു അൻ, അവർക്കൊന്നും യാതൊരു കാരണവശാലും സക്കാത്ത് നൽകാൻ പാടില്ല. അവർക്കൊന്നും യാതൊരു കാരണവശാലും സക്കാത്ത് നൽകപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അവരുടെ കീഴിൽ അടിമകളായി ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ മോചിപ്പിക്കും, അതിനുശേഷം ഈ അടിമകൾ ഈ കുടുംബത്തിലേക്കാണ് ചേർത്തുകൊണ്ട് പറയപ്പെടുക. അത്തരക്കാർക്കും, അത്തരത്തിലുള്ള അടിമകൾക്കും സക്കാത്ത് നൽകാൻ പാടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കും സക്കാത്ത് നൽകാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തഹില്ലു ലനാ അസ്സദഖ. ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്വന്നഫിൽ ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമുക്ക് സക്കാത്ത് അനുവദനീയമല്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ എന്നിങ്ങനെ നമ്മൾ ചെലവിന് കൊടുക്കൽ വാജിബായ ആൾക്കാർക്കും സക്കാത്ത് നൽകാൻ പാടില്ല. എന്നിങ്ങനെ നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർക്കും സക്കാത്ത് നൽകാൻ പാടില്ല. അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുല്ലാ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കിതാബുൽ അംബാലിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് സക്കാത്ത് നിർബന്ധമായി, അയാൾ ആ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുകയാണ്, മാതാപിതാക്കൾക്ക് കൊടുക്കുകയാണ്, അതൊരിക്കലും സക്കാത്തായിട്ട് വിടുകയില്ല. ഇനി ഒരാളുടെ ഉപ്പാക്ക് നല്ലൊരു കടബാധ്യതയുണ്ട്, ആ ഉപ്പാക്ക് ആ കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അങ്ങനെയാണെങ്കിൽ സക്കാത്തിന്റെ സമ്പത്ത് കൊണ്ട് ഈ മകന് കടം വീട്ടാൻ വേണ്ടി പറ്റുമോ? അത് വീട്ടാൻ വേണ്ടി പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, അപ്പൊ കടം വീട്ടാം, അത് തെറ്റില്ല. പക്ഷേ ഉപ്പാക്ക് സക്കാത്ത് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ മക്കൾക്ക് സക്കാത്ത് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഞാൻ നൽകുന്നത് സക്കാത്താണെന്നൊരു തോന്നൽ, ആ ഒരു ബോധം ഉണ്ടാവണം. ഇതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അഹ്കാമുകൾ. സക്കാത്തിന് അർഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സക്കാത്തിന് അർഹരായ 8 വിഭാഗവും അതേപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വിഷയം സക്കാത്തുൽ ഫിത്ർ ആണ്. അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനിപ്പിക്കാം. സക്കാത്തുൽ ഫിത്ർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ വഅമറ ബിഹി അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി അന്നാസ് ഇലാ സ്സലാ. ജനങ്ങൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് സക്കാത്തുൽ ഫിത്ർ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റമദാനിലെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അന്നത്തെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവർക്കും സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ റമദാനിന്റെ അവസാനത്തെ ദിവസം സൂര്യാസ്തമയത്തിന്റെ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആ സമയത്തെ ചെലവും ആ സമയത്തെയും പെരുന്നാൾ ദിവസത്തെയും ചെലവിനും കഴിവുള്ള എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്താണ്? സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. ഇപ്പൊ ഫഖീറിന് പോലും സക്കാത്തുൽ ഫിത്ർ എന്താകും? നിർബന്ധമാകും. ഇപ്പൊ ഒരു വ്യക്തി പാവപ്പെട്ടവനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ അന്നും അതേപോലെ തന്നെ അതിന്റെ തലേന്നും ജീവിക്കാനുള്ള വക അയാൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമാണ്. പാവപ്പെട്ടവനാണെങ്കിൽ പോലും അവൻ സക്കാത്തുൽ ഫിത്ർ നൽകണമെന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തതായി കാണാൻ സാധിക്കും. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത് എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. പിന്നെ ചില ആൾക്കാരെ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഇപ്പൊ വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുട്ടിയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതുണ്ടോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കൽ വാജിബല്ല, പക്ഷേ കൊടുക്കൽ മുസ്തഹബ്ബാണ്. അബു ഖിലാബ അബ്ദുല്ലാഹി ബ്നു സയ്ദ് അൽജർമി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യുഅജിബുഹും അൻ യുഖ്രിജു സക്കാത്തുൽ ഫിത്ര അനിൽ ഹമൽ. വയറിനുള്ള കുട്ടികൾക്ക് സക്കാത്തുൽ ഫിത്ര നൽകാൻ അവർക്ക് ഇഷ്ടമായിരുന്നു, സ്വഹാബികൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് അബൂ ഖിലാബ റഹിമഹുല്ലാ പറയുന്നതായി ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെലവിന് കൊടുക്കുന്ന വ്യക്തികൾ, അയാൾക്ക് നിർബന്ധമായും ചെലവിന് കൊടുക്കൽ ബാധ്യതയുള്ള വ്യക്തികളെ തൊട്ടും അയാൾ എന്ത് ചെയ്യണം? സക്കാത്തുൽ ഫിത്ർ നൽകണം. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെലവിനൊടുക്കൽ വാജിബാണല്ലോ, അയാളുടെ ഭാര്യയും മക്കളും. ഈ ഭാര്യയും മക്കളെയും തൊട്ട് അയാൾ സക്കാത്തുൽ ഫിത്ർ നൽകണം. ഭാര്യയും മക്കളും അതറിഞ്ഞിരിക്കുകയും വേണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രൈവർ ഉണ്ട് അല്ലെങ്കിൽ അതുപോലെ ഒരു സെർവന്റ് ഉണ്ട്, അവരുടെ സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകുന്നുണ്ട് എങ്കിൽ അവരുടെ അനുമതിയോടുകൂടി മാത്രമേ അത് നൽകാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തി അവരോട് അറിയിക്കാണ്ട് അവരുടെ സക്കാത്തുൽ ഫിത്ർ കൊടുത്താൽ അതൊരിക്കലും ശരിയാവുകയില്ല. കാരണം സക്കാത്തുൽ ഫിത്റിന് നിയത്ത് നിർബന്ധമാണ്. ബാക്കിയുള്ള അമലുകൾ പോലെ തന്നെ സക്കാത്തുൽ ഫിത്റിനും നിയത്ത് നിർബന്ധമാണ്. എന്താണ് സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടത്? നാട്ടിലെ ഫുഡാണ്, നാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഫുഡാണ് സക്കാത്തുൽ ഫിത്ർ ആയിട്ട് നൽകേണ്ടത്. 3 കിലോ ആണ് അതിന്റെ കണക്ക്. ഒരു സാ ആണ്, അതായത് ഏകദേശം 3 കിലോ ആണ് സക്കാത്തുൽ ഫിത്റിന്റെ കണക്ക്. നാട്ടിലെ ഫുഡ് എന്താണോ അതാണ് നമ്മൾ നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആൾക്കാര് ഉണക്കമുന്തിരി ധാരാളമായിട്ട് കഴിക്കാറുണ്ടായിരുന്നു, അത് അവരുടെ ഒരു ഫുഡായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത് നൽകി. പക്ഷെ ഇന്നത് നൽകാൻ വേണ്ടി പറ്റോ? ഇല്ല, ഇന്ന് ആ ഒരു പതിവില്ല. അപ്പോൾ ഓരോ നാട്ടിൽ എന്താണോ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അതാണ് സക്കാത്തുൽ ഫിത്റായിട്ട് നൽകേണ്ടത്. അതേപോലെ തന്നെ സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് സക്കാത്തുൽ ഫിത്ർ പണമായിട്ട് നൽകാം. അത് ശരിയല്ല. സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകേണ്ടത് ഭക്ഷണമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സക്കാത്തുൽ ഫിത്ർ നൽകേണ്ട സമയം എപ്പോഴാണ്? സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് അത് നൽകേണ്ട ഏറ്റവും ഉചിതമായ സമയം. പക്ഷേ റമദാൻ മാസത്തിൽ ഏത് സമയവും സക്കാത്തുൽ ഫിത്ർ നൽകാമെന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായം. കാരണം ഹദീസിൽ സദഖത്തു റമദാൻ എന്നാണ് സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്കാത്തുൽ ഫിത്ർ റമദാൻ മാസത്തിൽ ഏത് ദിവസവും നൽകാമെന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായം. പെരുന്നാൾ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നൽകാം. അതും അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട് പെരുന്നാൾ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്തുൽ ഫിത്ർ നൽകാം. പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നൽകലാണ് ഏറ്റവും പുണ്യം. ഇനി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ നമസ്കാരത്തിന് മുമ്പ് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല എങ്കിൽ നമസ്കാര ശേഷം സകാത്തുൽ ഫിത്ർ നൽകുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് നാല് മദ്ഹബിന്റെയും അഭിപ്രായം. ഇനി ചില ആൾക്കാരെ ചോദിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടില്ലേ നമസ്കാരം മുമ്പ് നൽകിയാലാണ് അത് സകാത്ത് ആവുക, നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ സാധാരണ ഒരു സദഖയായിട്ടാണ് അത് പരിഗണിക്കുക എന്ന ഹദീസിൽ വന്നിട്ടില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടി, ആ ഹദീസ് ളഈഫാണ്. ആ ഹദീസിന്റെ സനദിൽ അബൂ യസീദ് അൽ ഖൗലാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഹദീസ് ദുർബലമാണ്. നമസ്കാരത്തിന് മുമ്പ് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല എങ്കിൽ നമസ്കാരത്തിന് ശേഷം അത് നൽകാമെന്ന് ഇമാം ഇബ്നു സീരീനും അതേപോലെ തന്നെ അബൂ മൈസറയും ഫത്വ കൊടുത്തതായി ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുള്ള അവരുടെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സകാത്തുൽ ഫിത്ർ നൽകൽ നമസ്കാരത്തിന് മുമ്പ് നൽകലാണ് ഏറ്റവും പുണ്യം. പക്ഷേ നമസ്കാരത്തിന് ശേഷം, നമസ്കാരത്തിന് മുമ്പ് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല എങ്കിൽ നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് നൽകുന്നതിൽ തെറ്റില്ല. ഇമാം ഇബ്നു റസ്ലാൻ റഹിമഹുല്ല സകാത്തുൽ ഫിത്റിന്റെ അവസാനത്തെ സമയം സൂര്യൻ അസ്തമിക്കുന്ന പെരുന്നാൾ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണെന്ന് ഇമാം ഇബ്നു റസ്ലാൻ റഹിമഹുല്ല ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അയാൾക്ക് സകാത്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ട് അയാൾക്ക്, ഉദാഹരണത്തിന് അയാൾ മറന്നുപോയി, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വന്നാൽ സകാത്തുൽ ഫിത്ർ എത്രയും പെട്ടെന്ന് കൊടുത്തു വിടുക. അയാൾ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. നേരെ മറിച്ച് ഒരു വ്യക്തി സകാത്തുൽ ഫിത്ർ നൽകിയിട്ടില്ല, മനഃപൂർവ്വം മടി കാണിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മഗ്രിബിന് ശേഷമാണെങ്കിലും ആ സകാത്തുൽ ഫിത്ർ കൊടുത്തു വിടണം. പക്ഷേ അയാൾ ചെയ്തിരിക്കുന്ന ആ ഒരു മടി കാരണത്താൽ അല്ലെങ്കിൽ അലസത കാരണത്താൽ അയാൾ കുറ്റക്കാരനാവാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ സകാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്ന് പറഞ്ഞു തീർത്തത് കൊണ്ട് ഒരു പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നാട്ടിലുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ ബന്ധപ്പെട്ടോ ആ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ സംശയങ്ങൾ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ദീൻ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.